പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്ന ദൈവം. വെളിപ്പാട് പുസ്തകം 3 അതിൻ്റെ 19 വാക്യം: എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. പ്രിയരെ, നാം ആരും കേൾക്കുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ശിക്ഷയും ശാസനയും. അതും പ്രിയമുള്ളവർക്ക് ലഭിക്കുന്ന ശിക്ഷയും ശാസനയും. പ്രിയമില്ലാത്തവരെയല്ലേ അഥവാ തെറ്റ് കുറ്റങ്ങൾ ചെയ്തവരെയല്ലേ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യേണ്ടത്? എന്നാൽ ഇവിടെ ലവോദിക്യ സഭയോടെ വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുകയാണ്: എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുമെന്ന്. ഈ സന്ദേശം ലവോദിക്യ സഭയോടുള്ള ദൂതാണ്. അർത്ഥാൽ അന്ത്യകാലത്ത് എത്തിയിരിക്കുന്ന ദൈവസഭയോടുള്ള ദൂതാണ്, എന്നോടും നമ്മുടെ ഓരോരുത്തരോടുമുള്ള ദൂതാണ്. ഈ ശിക്ഷയുടെയും ശാസനയുടെയും അർത്ഥവും ഗൗരവവും നാം മനസ്സിലാക്കണമെങ്കിൽ ശിക്ഷിക്കുന്നയാളും ശിക്ഷ ലഭിക്കുന്നയാളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കണം. ശിക്ഷയും ശാസനയും നൽകുന്നത് ദൈവസഭയുടെ ഉടമസ്ഥനും നാഥനും അധികാരിയുമാണ്. ശിക്ഷയും ശാസനയും ഏൽക്കുന്നതോ മക്കളും അവകാശികളും. എബ്രായ ലേഖനം 12 5-9 വാക്യങ്ങൾ: മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലയടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവിടെ നാമും ശിക്ഷിക്കുന്ന പിതാവുമായിട്ടുള്ള ബന്ധമാണ് വ്യക്തമായിരിക്കുന്നത്. അപ്പൻ എന്നും മക്കൾ എന്നുമുള്ള പദം അത് വ്യക്തമായി ഇവിടെ കാണാനായിട്ട് കഴിയും. പിതാവ് മക്കളെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നത് ദോഷത്തിനല്ല, ഗുണത്തിനാണ്, നീതി എന്ന സമാധാനം ലഭിക്കുന്നതിനാണ്. 10-11 വാക്യങ്ങൾ അത് കാണുന്നു: അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ, നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. 11 വാക്യം: ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും, പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശിക്ഷിക്കുന്നത് ആരാണ്? പിതാവാണ്. ശിക്ഷ അനുഭവിക്കുന്നത് പ്രിയ മക്കളാണ്. എന്തിനാണ്? അത് ദോഷത്തിനല്ല, ഗുണത്തിനാണ് ശിക്ഷിക്കുന്നത്. സമാധാനം, നീതി എന്ന സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. 2 കാരണങ്ങളാൽ ശിക്ഷ ലഭിക്കാം, അല്ലെങ്കിൽ ശിക്ഷിക്കുന്നത് 2 കാരണങ്ങളാലാവാം. 1, ചെയ്യരുതാത്തത് ചെയ്താൽ അത് കുറ്റകരമാണ്, അതിന് ശിക്ഷ ലഭിക്കാം. 2, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും കുറ്റകരമാണ്, അതിനും ശിക്ഷ ലഭിക്കാം. നാം പലപ്പോഴും പറഞ്ഞ് ആശ്വസിക്കാറുള്ളത് ഞാൻ ചെയ്യരുതാത്തതൊന്നും ചെയ്യുന്നില്ല, വചനത്തിൽ പറയുന്നത് പോലെയുള്ള പട്ടികയിൽപ്പെട്ട പാപങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ. അത് ശരിയാകാം, പക്ഷേ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ലെങ്കിൽ അതും കുറ്റകരമാണ്, അതിനെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഉദാഹരണമായി താലന്തുകളുടെ ഉപമ നമുക്കറിയില്ലേ? 5 ലഭിച്ചവനും 2 ലഭിച്ചവനും വ്യാപാരം ചെയ്ത് നേടി, എന്നാൽ ഒന്ന് ലഭിച്ചവനോ ഒന്ന് നേടിയില്ലെന്ന് മാത്രമല്ല അതവൻ കുഴിച്ചിട്ടു. യജമാനെ തിരികെ ഏൽപ്പിച്ചു, അവനെ ശിക്ഷ ലഭിച്ചു എന്ന് നമുക്കറിയാം. ചെയ്ത തെറ്റെന്താണ്? ചെയ്യേണ്ടത് ചെയ്തില്ല, വ്യാപാരം ചെയ്യുവാൻ ഏൽപ്പിച്ചത് ചെയ്തില്ല എന്നുള്ളതാണ്. ചെയ്യരുതാത്തത് ചെയ്താലും ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്നാലും അത് രണ്ടും കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്. അതുപോലെ തന്നെ 10 കന്യകമാരുടെ കഥയിലും ഒരു കൂട്ടർ തള്ളപ്പെട്ടു പോയില്ലേ? എന്താ കാര്യം? യജമാനൻ താമസിക്കുന്നു എന്നറിഞ്ഞ് എണ്ണ കരുതണമായിരുന്നു, അത് ചെയ്യേണ്ടതായിരുന്നു, അത് ചെയ്തില്ല. ശാസനയും ശിക്ഷയും അതനുഭവിക്കേണ്ടി വരും ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ. ആകയാൽ പ്രിയരെ, നാം ജാഗ്രതയുള്ളവരായിരിക്കുക. ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കാനും ചെയ്യേണ്ടത് കൃത്യതയോടെ വിശ്വസ്തയോടെ ചെയ്യുവാനും ഇടയാകട്ടെ. അങ്ങനെയെങ്കിൽ നല്ലവനും വിശ്വസ്തനുമായുള്ള ദാസനെ എന്നുള്ള വിളിക്ക് യോഗ്യരാകും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള കർത്താവേ, വിശ്വസ്തയോടെ അങ്ങ് സേവിപ്പാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ. ചെയ്യേണ്ടത് ചെയ്യുവാനും ചെയ്യരുതാത്ത ചെയ്യാതിരിക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഏൽപ്പിച്ചു തരുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.